السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، اتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ അവരുടെ മഈശത്ത് അവർക്കിടയിൽ നാം വീതം വച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് എത്രയാണോ ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ളത് അതോരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ മഈശത്ത്, അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം, ഈ ദുനിയാവിൽ അവർക്ക് അനുഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്കിടയിൽ നാം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ورفعنا بعضهم فوق بعض درجات, അതിൽ അല്ലാഹു എല്ലാവർക്കും ഒരുപോലെയല്ല നിശ്ചയിച്ചിട്ടുള്ളത്, ചിലരെ ചിലരെക്കാൾ ചില ദറജകൾ, പദവികൾ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്, നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അല്ലാഹുവിന്റെ നടപടിയാണ്. അല്ലാഹു ഓരോരുത്തർക്കും ഓരോ കണക്കിനാണ് അല്ലാഹു തആല മഈശത്ത് നൽകിയിട്ടുള്ളത്, നൽകുന്നത്. അത് അല്ലാഹുവിന്റെ സുന്ന ഖൗനിയ, പ്രാപഞ്ചികമായ ഒരു നടപടിയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ശൻഖീതി റഹിമഹുള്ള പറഞ്ഞു, തഫാവുതുൽ നാസി ഫിൽ അർസാഖി വൽ ഹുദൂൽ, ഈ ദുനിയാവിൽ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന ഭക്ഷണം, റിസ്ഖ്, അതുപോലെ തന്നെ അവരുടെ വിഭവങ്ങൾ, ഓഹരികൾ, അതിലെ ഏറ്റ വ്യത്യാസം, സുന്നത്തും മിൻ സുനനില്ലാഹി സമാവിയത്തിൽ ഖൗനിയത്തിൽ ഖദരിയ, അല്ലാഹുവിന്റെ ഖദരിയായ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രാപഞ്ചികമായ നടപടിയുടെ ഭാഗമാണ്. അതിലെ ഏറ്റ വ്യത്യാസം ഉണ്ടാവും, എല്ലാവർക്കും ഒരുപോലെയല്ല. നമ്മളീ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾക്ക് തന്നെ അല്ലാഹു മഈശത്ത് നൽകിയിട്ടുള്ളത് ഒരുപോലെയല്ല, ഒരേ അളവിലല്ല. അതിൽ തഫാവുത്തുണ്ടാകും, ഏറ്റ വ്യത്യാസമുണ്ടാകും. ലാ യസ്തതീഉ അഹദു മിൻ അഹ്ലിൽ അർദിൽ ബത്തത തബ്ദീലഹ വലാ തഹ്വീലഹ ബിവജ്ഹിൻ മിനൽ വുജൂഹ്, ഈ ഭൂമിയിലുള്ള ഒരാൾക്കും ഒരിക്കലും അല്ലാഹുവിന്റെ ഈ സുന്നത്തിനെ മാറ്റിമറിക്കാൻ, അതിൽ മാറ്റം വരുത്താൻ ഒരിക്കലും ഒരു നിലക്കും സാധ്യമല്ല. അല്ലാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് ഒന്നും കൂടുതൽ കൊടുക്കാൻ, അല്ലാഹു നിശ്ചയിച്ചതിനെ തടയാൻ ഒരാൾക്കും സാധ്യമേ അല്ല. ആർക്കും മാറ്റം വരുത്താൻ സാധിക്കാത്ത അല്ലാഹുവിന്റെ സുന്നത്താണത്, അല്ലാഹുവിന്റെ നടപടിയാണത് എന്നാണ് ഇമാം ശൻഖീതി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ വിഷയം സംസാരിക്കാനുള്ള ഈ ആയത്ത് ഓതിക്കൊണ്ട് ഒരു മുഖവുര പറയാനുള്ള കാരണം, നമ്മുടെ കൂട്ടത്തിൽ സമ്പത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളുണ്ട്, ദുനിയാവിൽ മറ്റുള്ളവരെക്കാൾ ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മളെക്കാൾ എത്രയോ പ്രയാസപ്പെടുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മിസ്കീനായി, സാധുവായി, അഗതിയായി, ഫക്കീർ, ദരിദ്രനായി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇന്നും സമൂഹത്തിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, പട്ടിണി കിടന്ന് മരിക്കുക, ഭക്ഷണം കിട്ടാതെ വിശന്ന് വിശന്ന് മരിക്കുക, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മൾക്ക് ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലൊക്കെ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, നമ്മളൊക്കെ എത്രയോ അനുഗ്രഹീതരാണ്. എന്നാൽ മിസ്കീനുകളായിട്ടുള്ള, ഫക്കീറുകളായിട്ടുള്ള, ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും വകയില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിൽ, ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അവരോട് നമ്മൾക്ക് ബാധ്യതകളുണ്ട്. അവരോടുള്ള സഹവാസം, അവരോടുള്ള കടമകൾ കുറച്ചൊന്നുമല്ല. നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ശുക്ർ കാണിക്കുന്നതിന്റെ ഭാഗമാണ് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതും, അവരോടൊപ്പം ചേർന്നു നിൽക്കുക എന്നുള്ളതും, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂട്ടത്തിലൊരാളായി അവരോടൊപ്പം ചേർന്നു നിൽക്കുക എന്നുള്ളതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സമ്പത്തുള്ള ആളുകളുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാനും ആളുകളുണ്ട്. പക്ഷേ സമൂഹത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കാനോ, അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനോ ആളുകൾക്ക് താൽപര്യമില്ല. മുസ്ലിങ്ങൾക്ക് പോലും വളരെയധികം താൽപര്യം കുറവാണ്. എന്നാൽ ഇസ്ലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ആ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, ആ കാര്യം ശ്രദ്ധിക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ റസൂലിന്റെ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. സാധുക്കളെ പരിഗണിച്ചിട്ടുള്ള, പാവപ്പെട്ട ആളുകളുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന് അങ്ങേയറ്റം സംസാരിച്ചിട്ടുള്ളൊരു ദീനാണ് ദീനുൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ആ വിഷയം ശ്രദ്ധിച്ചിട്ടുള്ള, അത് പറഞ്ഞിട്ടുള്ള ഒരു നേതാവും ഒരു മഹാനും കടന്നുപോയിട്ടില്ല. അത്രമേൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് സാക്ഷിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അബൂ ദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഏഴ് കാര്യങ്ങൾ. അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ. ഇത് കേൾക്കാത്ത ആളുകൾ കുറവായിരിക്കും. എന്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഏഴ് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഏഴ് കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇതിൽ ആദ്യത്തെ കാര്യമാണ് ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഏഴ് കാര്യങ്ങളും നമുക്ക് മനസ്സമാധാനം നൽകുന്ന ദുനിയവിയായ ജീവിതത്തിലും ഉഖറവിയായ ജീവിതത്തിലും വലിയ നേട്ടങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് ഈ ഏഴ് ഉപദേശത്തിലുള്ളത്, ഏഴ് കൽപ്പനയിലുള്ളത്. ഏഴ് കാര്യങ്ങൾ എന്നോട് എന്റെ ഖലീൽ കൽപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചത് അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനു വിമിൻഹും, സാധുക്കളെ, പാവപ്പെട്ട ആളുകളെ സ്നേഹിക്കണം. വദ്ദുനു വിമിൻഹും, അവരോട് ചേർന്ന് നിൽക്കണം, അവരുടെ കൂടെ അടുത്തു നിൽക്കണം എന്നെന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചിട്ടുള്ള ഏഴ് കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന സാധുക്കളെ സ്നേഹിക്കണം, അവരുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ചേർന്ന് നിൽക്കുന്നത്? അവരോടൊപ്പം ചേർന്ന് നിന്നാലാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫക്കീറിനെ പോലെയല്ല, പ്രത്യക്ഷം നോക്കിയാൽ അവന്റെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുക സാധ്യമല്ല. അവനോട് അടുത്തിടപഴകുമ്പോൾ, അവനോട് സ്വകാര്യമായി സംസാരിക്കുമ്പോഴാണ് അവന്റെ പ്രയാസങ്ങൾ മനസ്സിലാകുള്ളൂ. അതാണ് മിസ്കീന്റെ പ്രത്യേകത. അവൻ കൈനീട്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കടന്നു വരൂല. അവൻ അഫീഫായിരിക്കും, അഭിമാനബോധമുള്ളവനായിരിക്കും. അതുകൊണ്ടുതന്നെ അവരോട് ചേർന്നു നിന്നാലാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ ഉപദേശം. ബാക്കി ആറ് ഉപദേശങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്ന് പറഞ്ഞുപോകാം. ഇതിൽ ഒന്നാമത്തെ ഉപദേശത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധുക്കളെ സ്നേഹിക്കുക, അവരോടൊപ്പം ചേർന്നു നിൽക്കുക. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല, ഇൻഷാ അല്ലാഹ് അത് പറയാം. രണ്ടാമതായി, വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വല അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നോട് എന്റെ ഖലീൽ രണ്ടാമതായി കൽപ്പിച്ച കാര്യം, എന്നേക്കാൾ താഴെയുള്ളയാളുകളിലേക്ക് നോക്കണം, എന്നേക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക്, ബൗദ്ധികമായ സൗകര്യമുള്ള ആളുകളിലേക്ക്, എന്നേക്കാൾ അനുഗ്രഹം ലഭിച്ച ആളിലേക്ക് നോക്കാൻ പാടില്ല, എന്നേക്കാൾ പ്രയാസപ്പെടുന്ന ആളിലേക്കാണ് ഞാൻ നോക്കേണ്ടത് എന്നാണ് എന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ കാര്യം. ഏറ്റവും സമാധാനം നൽകുന്ന ഒരു വർത്തമാനാണിത്. നമുക്കെപ്പോഴും ടെൻഷനും പ്രയാസങ്ങളും മനസ്സിലുണ്ടാകുന്നത് മുകളിലേക്ക് നോക്കിയിട്ടാണ്. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിന് വലിയ സമാധാനമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ അതിന്റെ പത്തിരട്ടി അല്ലെങ്കിൽ ഒരുപാട് ഇരട്ടി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ടാകും. നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. സാമ്പത്തികമായ പ്രയാസമാണെങ്കിലും രോഗം കൊണ്ടുള്ള പ്രയാസമാണെങ്കിലും നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. അപ്പോ ഈ ഒരു ഉപദേശം മനസ്സിന് സമാധാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ വഅമറനി അൻ അസ്ലുർ റഹിമ വൈൻ അദ്ബറത്. എന്നോട് എന്റെ ഖലീൽ മൂന്നാമതായി കൽപ്പിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉപദേശിച്ചിട്ടുള്ളത്, ഞാൻ കുടുംബ ബന്ധം ചേർക്കണം. വൈൻ അദ്ബറത്, ബന്ധം ചേർക്കാൻ ചെല്ലുമ്പോൾ അവർ പിന്നോട്ട് മാറിയാലും, അവർക്ക് ഇങ്ങോട്ട് ബന്ധം ചേർക്കാൻ താൽപര്യമില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണം എന്നെന്റെ ഖലീൽ പറഞ്ഞിട്ടുണ്ട്. വഅമറനി അല്ല അസ്അല അഹദൻ ഷൈആ. നാലാമത്തെ കൽപ്പന, ഞാൻ ഒരാളോടും ഒന്നും ചോദിക്കരുത്, എന്റെ ഇസ്സത്ത് പണയം വെച്ചുകൊണ്ട്, എന്റെ അഭിമാനം പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈതീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നെന്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. വഅമറനി അൻ അഖൂല ബിൽ ഹഖ് വഇൻ കാന മുറ്റ. സത്യമേ പറയാവൂ ഞാൻ, അത് കയ്പുള്ളതാണെങ്കിലും, സത്യം പറഞ്ഞതിന്റെ മേൽ പ്രയാസം ഉണ്ടാവുമെങ്കിലും സത്യമേ പറയാവൂ എന്നെന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅമറനി അല്ല അഖാഫ ഫില്ലാ ഇലൗമ തലായിമിൻ. അതുപോലെ തന്നെ എന്നോട് എന്റെ ഖലീൽ കൽപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം ഞാൻ പേടിക്കേണ്ടതില്ല എന്നും എന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും കുത്തുവാക്കും ഞാൻ പേടിക്കേണ്ടതില്ല എന്നെന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅമറനി അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാചകം ഞാൻ വർദ്ധിപ്പിക്കണമെന്ന് എന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്ത അർഷ്. അർഷിന്റെ താഴെയുള്ള ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന് സമാധാനം ഉണ്ടാകാൻ പഠിപ്പിച്ച, ആർക്കെങ്കിലും പ്രയാസങ്ങളും മനക്ലേശവും ഉണ്ടെങ്കിൽ അവൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് വർദ്ധിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഏഴ് ഉപദേശങ്ങൾ, കൽപ്പനകൾ എന്നോട് എന്റെ ഖലീൽ നടത്തിയിട്ടുണ്ട് എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതിൽ ആദ്യം പറഞ്ഞ വിഷയം, പാവപ്പെട്ടയാളുകളെ സ്നേഹിക്കാൻ, പാവപ്പെട്ടയാളുകളുടെ കൂടെ നിൽക്കാൻ എന്റെ ഖലീൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഈ സാധുക്കൾക്കുള്ള ഇസ്ലാമിലുള്ള സ്ഥാനം, അവരെത്രത്തോളം പരിഗണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണ് അതുകൊണ്ടുള്ള നേട്ടം, സാധുക്കളോടൊപ്പം ചേർന്ന് നിൽക്കുക, പാവപ്പെട്ടവന്റെ കൂടെ അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ ചേർന്നു നിന്ന് അവർക്ക് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കുക എന്നതിൽ എന്ത് നേട്ടമാണുള്ളത്? ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് വിനയത്തിന്റെ ലക്ഷണമാണ്. അഹങ്കാരിക്കത് സാധിക്കുകയില്ല. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന, വലിയ സ്ഥാനമാനങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കൂല. അവരുടെ അഹങ്കാരം അതിന് സമ്മതിക്കൂല. വിനയത്തിന്റെ വലിയൊരു അടയാളമാണ് പ്രയാസപ്പെടുന്ന സാധുക്കളായിട്ടുള്ള സമൂഹത്തിൽ വില കുറഞ്ഞ, ആരും പരിഗണിക്കാത്ത ആളുകളുടെ കൂടെ നടക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്, അത് വിനയത്തിന്റെ അടയാളമാണ്. അഹങ്കാരിക്കത് സാധിക്കൂല. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ ഉദാഹരണമായിരുന്നു. അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾ, സഹാബ, അവരുടെ ജീവിതമെടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കും. അബു മഹ്ദൂർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് സുഫ്വാൻ ഇബ്നു ഉമയ്യ ഒരു പാത്രം നിറയെ ഭക്ഷണവുമായി കടന്നുവന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു ഫജഅ ഉമർ ഉനാസൻ മസാകീൻ വഅരിഖാ മിൻ അരിഖാ ഇന്നാസി ഹൗലഹു, കുറച്ച് അടിമകളായിട്ടുള്ള ആളുകളെയും സാധുക്കളായിട്ടുള്ള ആളുകളെയും വിളിച്ചു. ആരാണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഫഅഖലു മഅഹു, എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് തിന്നു. അപ്പൊ ഭക്ഷണം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് പ്രയാസപ്പെടുന്ന ആളുകളുടെ മുഖമാണ്. അവരെ വിളിച്ച് അവരെ കൂടെ ഇരുത്തി ഉമർ റളിയല്ലാഹുവിനെ ഭക്ഷണം കഴിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ ഒരു പൊതു സ്വഭാവമായി അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്, കാന ബിൻ ഉമർ ലാ യാകുലു ഹത്താ യുതാ ബിമിസ്കീനിൻ യാകുലു മഅഹു, അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സാധു കൂടി ഉണ്ടാകണം. ഒരു സാധുവിന്റെ കൂടെ അദ്ദേഹം ഭക്ഷണം കഴിക്കൂ. പ്രയാസപ്പെടുന്ന ഒരു മിസ്കീൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധുക്കളെ അവർ പരിഗണിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിൽ സലഫുകൾ വലിയ മാതൃകയായിരുന്നു. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത ഈ പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാമിൽ വലിയ മഹത്വമുണ്ട്. നമ്മളിവിടെ ജീവിച്ചു പോകുന്നതും നമ്മൾക്കിവിടെ സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുന്നതും നമ്മൾക്ക് സഹായം ലഭിക്കുന്നതും അവരെ കൊണ്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവരെ കൊണ്ടാണ് നമ്മൾക്ക് സഹായം ലഭിക്കുന്നത്. ഇവിടെ വലിയ സമ്പന്നന്മാർ അവരുടെ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ റിസ്ഖിൽ ആർക്ക് പങ്കുണ്ട്? ഇവിടെയുള്ള സാധുക്കൾക്ക് പങ്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഇവിടെ ഒരു വരൾച്ച വന്നു കഴിഞ്ഞാൽ, ഒരു വെള്ളപ്പൊക്കം സംഭവിച്ചാൽ, ഒരു പ്രളയമുണ്ടായാൽ എല്ലാം നശിച്ചു പോകും. അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കച്ചവടക്കാരനും ഏത് സമ്പന്നനും അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും നിലനിർത്താനും സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹൽ തുൻസറൂന വതുസ്റഖൂൻ, നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നുണ്ടോ? ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്മാരെ കൊണ്ടല്ലാതെ, നിങ്ങളെ കൂട്ടത്തിലെ സാധുക്കളെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് വല്ല സഹായവും ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നത് തന്നെ അവരെ കൊണ്ടാണ്. അവരുടെ ആത്മാർത്ഥമായ ദുആ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടുമാണ് നിങ്ങൾക്ക് തന്നെ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗൂനി അദ്ദുഅഫാ, ദുർബലന്മാരെ, സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആരും ശ്രദ്ധിക്കാത്ത സാധുക്കളായിട്ടുള്ള ആളുകൾ എനിക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദുർബലന്മാരെ എനിക്ക് കാണിച്ചു തരൂ, എന്റെ അടുത്ത് കൊണ്ടുവരൂ. فإنما ترزقون وتنصرون بضعفائكم, കാരണം നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്മാരെ കൊണ്ടാണ്. അതുകൊണ്ട് ആ ദുർബലന്മാരെ എനിക്ക് കാണിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്നാണ് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, إنما ينصر الله هذه الأمة, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കുന്നത്, ബിളഈഫിഹ, ആ ഉമ്മത്തിലെ ദുർബലന്മാരെ കൊണ്ട് മാത്രമാണ്. ബിദഅവതിഹിം, അവരുടെ പ്രാർത്ഥന കൊണ്ട്. വസലാത്തിഹിം, അവരുടെ നിസ്കാരം കൊണ്ട്. വഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസ് കൊണ്ട്. ഇതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് അള്ളാഹു സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റസൂലുള്ള വ്യക്തമായി പറഞ്ഞു. ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞത് കാണാം, എന്തുകൊണ്ടാണ് സാധുക്കളായിട്ടുള്ള ആളുകൾ കൊണ്ട് ഈ ഉമ്മത്തിന് സഹായം ലഭിക്കുന്നത്, ഈ ഉമ്മത്തിന് റിസ്ക് ലഭിക്കുന്നത് ഇവിടെയുള്ള ദുർബലന്മാരെ കൊണ്ടാണ് എന്ന് പറയാനുള്ള കാരണമെന്താണ്? അതിന്റെ വ്യാഖ്യാനം, സാധുക്കളുടെ ദുർബലന്മാരായ ആളുകളുടെ പ്രാർത്ഥനകളും അവരുടെ ഇബാദത്തും അശദ്ദു ഇഖ്ലാസ, അതിന് നന്നാ വല്ലാത്ത ഇഖ്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അക്സറു ഖുശൂഅ, അവരുടെ നിസ്കാരത്തിന് വലിയ ഭക്തി ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? ലിഖലാഇ ഖുലൂബിഹിം മിന അത്തഅല്ലുഖി ബിസുഖ്റുഫി ദുനിയാ, ദുനിയാവിന്റെ അലങ്കാരങ്ങളുമായി അവരുടെ ഹൃദയം ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയില്ല, ദുനിയാവിന്റെ വലിയ വലിയ സുഖങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയം എപ്പോഴും ഖുശു ഉള്ളതായിരിക്കും, ഇഖ്ലാസ് ഉള്ളതായിരിക്കും. വസീനതിഹ വസഫായി ളമായിരിഹിം മിമ്മ യഖ്തഉഹും അനില്ല ഫജഅലു ഹമ്മഹും വാഹിദൻ ഫസകത അമാലുഹും വഉജീബ ദുആഉഹും. ദുനിയാവിന്റെ ഭംഗി, അതുപോലെ തന്നെ അതുമായിട്ടൊന്നും അവരുടെ ഹൃദയം വല്ലാതെ അങ്ങ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ദുനിയാവുമായി കൂടുതൽ അടുക്കുമ്പോൾ, ദുനിയാവിന്റെ സുഖങ്ങൾ കൂടുതൽ അനുഭവിക്കുമ്പോൾ, അതിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അള്ളാഹുവിനെ തൊട്ടുള്ളവന്റെ ബന്ധം മുറിയാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അവർക്ക് ഈ ചിന്തയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വലിയ പ്രവർത്തനങ്ങളായിരിക്കും, അവരുടെ അമലുകൾ ശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരവും കൊടുക്കും എന്നാണ് ഈ ആയത്ത് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബത്താൽ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ ഇന്ന് സ്ഥാനം സമ്പന്നന്മാർക്കും അതുപോലെ തന്നെ വലിയ വലിയ ആളുകൾക്കുമായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം ആർക്കാണ്? ദുർബലന്മാർക്കാണ്, ഫക്കീറുകൾക്കാണ്, മിസ്കീനുകൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഹ്ലുൽ ജന്നതി സലാസ, സ്വർഗക്കാർ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ മൂന്ന് വിഭാഗക്കാരാണ് സ്വർഗത്തിലുണ്ടാവുക. അതിലൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വറജുലുൻ ഫഖീറുൻ അഫീഫുൻ മുതസദ്ദിഖ്, ഒരു മനുഷ്യനാണ്, ഫക്കീറാണ്, സാധുവാണ്, അഫീഫുൻ, പക്ഷെ ആളുകളുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്നവനല്ല, അഭിമാനത്തോടുകൂടി ഇഫ്ഫത്ത് കാത്തി സൂക്ഷിച്ച് ജീവിക്കുന്നയാളാണ്. മുതസദ്ദിഖ്, സമ്പത്ത് കുറവാണെങ്കിലും ഉള്ളത് സദഖ കൊടുക്കുന്ന വ്യക്തിയാണ്, ഉള്ളത് സദഖ കൊടുക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ. അവർ സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിലുള്ള മൂന്ന് വിഭാഗത്തെ എണ്ണിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എണ്ണിയത് ഈ വിഭാഗത്തെയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുംതു അലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽക്കൽ ഞാൻ ചെന്നു നിന്നു, ഫൈദ ആമ്മതു മൻ ദഖലഹ, അതിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ, പൊതുവായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, ആ സ്വർഗത്തിലുള്ള മിക്ക ആളുകളും എന്ന് പറഞ്ഞാൽ, അൽ മസാക്കീൻ, സാധുക്കളാണ്. സ്വർഗത്തിൽ സാധുക്കളെയാണ് ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വൈദ അസ്ഹാബുൽ ജദ്ദ് മഹ്ബൂസൂൻ, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാതെ ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇല്ല അസ്ഹാബന്നാർ ഫഖദ് ഉമിറ ബിഹിം ഇലന്നാർ, നരകക്കാരൊഴികെ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പന വരും. എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ട സമ്പന്നന്മാർ തന്നെ അവർക്ക് കുറച്ച് സാവകാശം ഉണ്ടാകും. സ്വർഗത്തിലേക്ക് എത്തേണ്ട സാധുക്കൾ എത്തിയിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ട സമ്പന്നന്മാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള തന്നെ പറഞ്ഞു, ഇത്തലഅതു ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഞാൻ എത്തി നോക്കി, അത് റസൂലിന്റെ മുഇജസൻ, സ്വർഗം കണ്ടിട്ടുണ്ട്. ഫറഅയ്തു അക്സറ അഹ്ലിഹ അൽ ഫുഖറ, സ്വർഗക്കാർ കൂടുതലും സാധുക്കളാണ്, പാവപ്പെട്ടയാളുകളാണ് സ്വർഗത്തിൽ കൂടുതലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ഇന്ന ഫുഖറ അൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കൾ, യസ്ബിഖൂനൽ അഗ്നിയ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ മുൻകടക്കും സമ്പന്നന്മാരെക്കാൾ മുമ്പിൽ. ബി അർബഈന ഖരീഫ, സമ്പന്നന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് 40 വർഷം മുമ്പ്. അപ്പൊ 40 വർഷം മുമ്പിൽ അവർ സ്വർഗത്തിലെത്തിയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കൾ. മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ? അവർ തീർത്തും സാധുക്കളാണ്. നമ്മൾ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ചില ആളുകളെ കുറിച്ച് മനസ്സിലാവും, അവൻ സാധുവാണ്, അവൻ പാവാണ്. പക്ഷെ മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി വീടോ അല്ലെങ്കിൽ ഒരു നിലക്ക് ഒന്നുമില്ലാത്ത ആളുകളാണ്. അംറുബ്നുൽ ആസ്, അബ്ദുല്ലാഹി ഇബ്നു അംരി ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ വന്ന് ചോദിക്കാൻ, അലസ്നാ മിൻ ഫുഖറായിൽ മുഹാജിരീൻ, ഞങ്ങളൊക്കെ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ഫുഖറാകളിൽ പെട്ടുപോകുമോ, പെടുമോ എന്ന് ചോദിച്ചു. കാരണം മുഹാജിറുകളുടെ കൂട്ടത്തിലെ ഫുഖറാക്കൾക്ക് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട്, സമ്പന്നന്മാരുടെ മുമ്പിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഇദ്ദേഹം ഒന്ന് ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ ഈ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ഫുഖറാക്കൾ പെട്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമാ ചോദിക്കുന്നുണ്ട്, അലകംറഅതുൻ തഅവി ഇലൈഹ, നിനക്ക് അഭയം പ്രാപിക്കാൻ ഒരു ഭാര്യയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, അലക മസ്കനുൻ തസ്കുനുഹു, നിനക്ക് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടോ. അലക മസ്കനുൻ തസ്കുനുഹു, നിനക്ക് താമസിക്കാൻ ഒരു വീടുണ്ടോ. അദ്ദേഹം പറഞ്ഞു, അതെ. എങ്കിൽ ഫഅൻത മിനൽ അഗ്നിയ, നീ സാധുവല്ല, നീ സമ്പന്നനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നീ സമ്പന്നനാണ്, നിനക്ക് കിടക്കാൻ വീടുണ്ട്, നിനക്ക് അഭയം പ്രാപിക്കാൻ ഒരു ഭാര്യയുണ്ടെങ്കിൽ നീ സമ്പന്നനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നലി ഖാദിമൻ, എനിക്കൊരു സേവകൻ കൂടിയുണ്ട്, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു തരാൻ ഒരു ഖാദിമുണ്ട് എന്നുകൂടി പറഞ്ഞപ്പോ, ഫഅൻത മിനൽ മുലൂഖ്, നീ രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എത്രയായിരിക്കും മുഹാജിറുകളുടെ അവരുടെ പ്രയാസം, എത്ര പ്രയാസം അവർ അനുഭവിച്ചിട്ടുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും പെടാൻ സാധ്യതയല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് ശുക്ർ ചെയ്യണം, ഒരുപാട് ശുക്ർ ചെയ്യണം. രണ്ട്, പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇതാണ് പരിഹാരം. സമ്പന്നന്മാരൊക്കെ നരകത്തിലാണ്, അവരൊന്നും സ്വർഗത്തിൽ പോകൂല എന്നതിനർത്ഥമല്ല. സമ്പന്നന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. സമ്പന്നന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ കോടീശ്വരന്മാരെയും ലക്ഷാധിപതികളെയും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വാചകം എടുത്തു നോക്കുമ്പോൾ നമ്മളൊക്കെ ആ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ പെട്ടു, നമ്മളൊക്കെ ആ സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ പെട്ടു. അപ്പോ ഇതാണ് വിഷയം. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കാര്യമുണ്ട്, സാധുക്കളായിട്ടുള്ള ആളുകളുടെ കൂടെ നിലകൊള്ളണം എന്നുള്ള കാര്യം, അവരുടെ കൂടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വല തഅദു ഐനാക അൻഹും തുരീദു സീനത അൽ ഹയാതി ദുനിയ. രാവും പകലും അള്ളാഹുവിന്റെ വജുഉദ്ദേശിച്ചുകൊണ്ട് തന്റെ റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളുകളുടെ കൂടെ നീ നിലകൊള്ളണം, അവർ സാധുക്കളാണെങ്കിലും എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അള്ളാഹുവിന്റെ വജുഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകളുടെ കൂടെ നിലകൊള്ളണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ ആയത്ത്, ആ ആയത്തിൽ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഖുറൈശികളുടെ കൂട്ടത്തിലെ അഹങ്കാരികളായിട്ടുള്ള മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അവരെ കണ്ടിട്ട് ഇവർക്ക് ദഹിക്കുന്നില്ല, അവർ മുശ്രിക്കുകളായിരുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്ലാം അവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തു, ഇതവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ അവര് കണ്ടീഷൻ വെച്ചതെന്താണ്?
ഖസ്സിസ് ലന മജ്ലസൻ മജ്ലിസൻ, ഞങ്ങൾക്ക് പ്രത്യേകം ഒരു സദസ് തരണം. നഹ്നുൽ അഷ്റാഫ്, ഞങ്ങൾ മഹാന്മാരാണ്. ലാ നുരീദു ഹൗലാഇ ദുഅഫാ മഅന, നിന്റെ കൂടെയുള്ള ഈ സാധുക്കളായിട്ടുള്ള ആളുകളൊന്നും ഞങ്ങളെ കൂടെ ഇരുത്താൻ പാടില്ല എന്നാണ് ഖുറൈശികൾ കണ്ടീഷൻ വെച്ചത്. ലാ യലീഖൂന ബിഹാലിന, ഇവർ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് യോജിച്ച ആളുകളല്ല എന്നവർ പറയാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാറുണ്ട്, യാ മുഹമ്മദ് അറദീത ബിഹാഉലൈ മിൻ ഖൗമിക, ഈ സമുദായത്തിൽ, നിന്റെ സമുദായത്തിൽ ഈ പറഞ്ഞ ദുർബലന്മാരായിട്ടുള്ള അടിമകൾക്ക് തുല്യമായിട്ടുള്ള ആളുകളെയാണോ നീ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ ബിലാലും സുഹൈബുർ റൂമി, അമ്മാർ ഇബ്നു യാസിർ, ഹബ്ബാബ് പോലെയുള്ള സാധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഈ അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞത്. അവർ പറഞ്ഞു, ഇവരെ മാറ്റണം. ഇദാ അറച്ചന അൻ നജ്ലിസ ഇലൈക് ഫഖിം ഹൗലാഇൽ അബദ്, നിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കണം, നിന്നെ ഈ അടിമകളെ കൂടെ ഒന്ന് മാറ്റണം, ഇവരെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റൂല. ഉത്രുദ് ഹൗലാഇ മിനൽ മജ്ലിസ്, ഇവരൊക്കെ ഈ സദസ് നാട്ടിപ്പാഴിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയപ്പോഴാണ് അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ ആയച്ചിറക്കിയത്, വലാ തത്രുദ് അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ വജ്ഹ ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും തന്റെ റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളുകളെ നീ ആട്ടിപ്പായിപ്പിക്കാൻ പാടില്ല. ആയച്ചിറങ്ങി, മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ, നിന്റെ വിചാരണയെ സംബന്ധിച്ച് അവരുടെ വിചാരണയെ സംബന്ധിച്ച് നിനക്കൊന്നും ബാധ്യതയില്ല, നിന്റെ വിചാരണയെ സംബന്ധിച്ച് അവർക്കും ബാധ്യതയില്ല. ഫതത്രുദഹും ഫതകൂന മിനൽ ളാലിമീൻ, ഇനി നീ സാധുക്കളായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയ വലിയ ആളുകളെ പ്രമാണിമാർക്ക് സ്ഥാനം കൊടുത്താൽ നീ താങ്കൾ ദുൽമ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു തആല ശക്തമായ രൂപത്തിൽ സംസാരിച്ചു. അപ്പോ സാധുക്കളായിട്ടുള്ള ആളുകൾ വിശ്വാസികളാണോ, അവർക്ക് സമ്പത്തില്ല എന്നുള്ള കാരണം കൊണ്ട് അവരെ ആട്ടിപ്പായിപ്പിക്കാൻ പാട, അവരുടെ കൂടെ നിലനിൽക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുടെ അഹ്ലു സുഫ, സുഫത്തിന്റെ അഹലുകാർ, ഹിജറ വന്ന് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നാട് വിട്ടു വന്ന ആളുകളായിരിക്കും. അവർക്ക് തിരിച്ചുപോകാനുള്ള സൗകര്യം ഉണ്ടാകില്ല. ഇവിടെയാണെങ്കിൽ, മദീനയിലാണെങ്കിൽ അവർക്ക് വീടോ കുടുംബമോ ഒന്നും ഉണ്ടാകില്ല. അവർക്ക് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഒരു ഭാഗം തയ്യാറാക്കി കൊടുത്തു. അവർക്കാണ് അസ്ഹാബു സുഫ, അഹ്ലു സുഫ എന്ന് പറയുക. അവർ പകൽ സമയം അധ്വാനിക്കാൻ പോകും, പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടൂല. അവരുള്ളത് അതുകൊണ്ട് തിന്നു ജീവിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സ്വത കൊടുക്കും. പക്ഷെ അവർ പട്ടിണിയിലാണ്, പ്രയാസത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂട്ടത്തിലെ ആളുകൾക്ക് ഓരോ ദിവസം ഓരോരുത്തരും വീതിച്ചു കൊടുക്കും, ഒന്നും രണ്ടും പത്തും ആളുകളൊക്കെ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകും റസൂൽ സല്ലല്ലാഹു, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീതം വെച്ചു കൊടുത്തിരുന്നു അഹ്ലു സുഫക്കാരെ എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹാബത്തിന്റെ കൂട്ടത്തിൽ പട്ടിണി അനുഭവിച്ച ആളുകൾ, അവർക്ക് വിശക്കുമ്പോ അല്ലെങ്കിൽ വിശക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ഭക്ഷണം കൊടുത്തിരുന്ന ആളായിരുന്നു ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥാനപ്പേരും കൊടുത്തു, അബുൽ മസാഖീൻ, മിസ്കീനുമാരുടെ ബാപ്പ. കാരണം പ്രയാസപ്പെടുന്ന അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിശക്കുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു തന്നിരുന്നത് ജഅഫർ ഇബ്നു അബി ത്വാലിബ് ആയിരുന്നു എന്നുള്ളത് കാണാം. എന്താണ് ഈ സാധുക്കളായിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് അവരോടൊപ്പം ജീവിച്ചാലുള്ള മെച്ചം, ഫായിദ എന്താണ്? നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് വിനയമുണ്ട് എന്നതിന്റെ തെളിവാണ്. മറ്റൊന്ന്, നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സ്വീകരിച്ചു എന്ന കൂലിയുണ്ട്. അമറനി ബിഹബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു തആല കൽപ്പിച്ചത് ഇത്തരം ആളുകളുടെ കൂടെ നിലകൊള്ളാനാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ച കാര്യമായിരുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹു എന്നെ മിസ്കീനായി നീ ജീവിപ്പിക്കണമേ, വഅമിത്നി മിസ്കീന, മിസ്കീനായി എന്നെ മരിപ്പിക്കണമേ, വഹ്ഷുർനി ഫീ സുംറത്തിൽ മസാകീൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ സാധുക്കളുടെ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യം ചോദിച്ചു വാങ്ങലല്ല, മറിച്ച് റസൂലിന്റെ വിനയം, അതാണ് ഇതിവിടെ കാണിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അല്ലാതെ റസൂലുള്ള ഫഖർ ചോദിച്ചു വാങ്ങിയിരുന്നു എന്നർത്ഥമല്ല. ഫഖർ ദാരിദ്ര്യത്തിന് ശ്രേഷ്ഠതയുണ്ട്, അതുപോലെ തന്നെ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിട്ടുണ്ട്. അതിനെങ്ങനെ ഒരുമിപ്പിക്കുക? പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഫഖർ, ആ ഫഖറിൽ ക്ഷമിക്കാനും സഹിക്കാനും സാധിച്ചാൽ ആ ഫഖർ കൊണ്ട് നാളെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. അപ്പോ ഫഖറിന് ദാരിദ്ര്യത്തിന് എന്തുണ്ടാവും? ശ്രേഷ്ഠത ഉണ്ടാകും. എന്നാൽ ഫഖർ കൊണ്ട് ഒരാൾ നശിച്ചു പോയാലോ? ഫഖർ കൊണ്ട് ചിലപ്പോൾ ആളെ ദീനൻ ഒഴിവാക്കും. അങ്ങനത്തെ പ്രയാസം ഉണ്ടാകുമ്പോൾ ആ ഫഖർ എന്താണ്? ഒരു പരീക്ഷണമായിട്ട് തന്നെ മാറും. അതുപോലെ തന്നെ ഈ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ സഹവസിച്ചാൽ ഉണ്ടാകുന്ന വലിയൊരു നേട്ടമാണ്. ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമായിരിക്കും. അവരെ നമ്മൾ പരിഗണിച്ചാൽ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അവരുടെ ദുആ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റുബ്ബ അഷ്അസ മദ്ഫൂഇൻ ബിൽ അബ്വാബ്, എത്ര എത്ര മുടി ചട്ടകുത്തിയ ആളുകളാണ്, വാതിൽക്കൽ അവർക്ക് സ്ഥാനമല്ല. ആളുകൾ ഏതെങ്കിലും വാതിൽക്കൽ ചെന്ന് മുട്ടിയാൽ ആരും അവർക്ക് അഭയം കൊടുക്കുകയോ അവരുടെ വിളിക്ക് ഉത്തരം കേൾക്കുകയോ ചെയ്യൂല. അവർ അതിനു മുമ്പിൽ തടയപ്പെട്ട ആളുകൾ. അങ്ങനെയുള്ള എത്ര എത്ര സാധുക്കളാണ്. ലൗ അഖ്സമ അലല്ലാഹി ലബറഹു, അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അവരെ ആദരിച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യം, അവരുടെ ദുആ, അതിനുള്ള ഉത്തരം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നമ്മളിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ അറിയപ്പെട്ട ആളുകളുടെ കൂടെ ചെന്ന് അവർ ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് ഒരു വിലയില്ലാത്ത ആളുകളായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ വില ഉണ്ടാകും. അവരുടെ ദുആ അത് ചെറുതായിരിക്കൂല, അള്ളാഹു തആല അത് പരിഗണിക്കും. ഇതൊക്കെയാണ് അതിന്റെ വലിയ വലിയ നേട്ടങ്ങൾ. അതുപോലെ തന്നെ ഇത്തരം സാധുക്കളുമായി സഹവസിച്ചാൽ ഉണ്ടാകുന്ന വലിയൊരു നേട്ടമാണ്. നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കും. സാധുക്കളുടെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ പട്ടിണി കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗത്തിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകളെ നേരിൽ കണ്ടാൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. മഹാന്മാരായ സലഫുകൾ അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതമൊക്കെ എന്തായിരുന്നു, അവർക്കൊക്കെ എത്രത്തോളം പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അല്ലാഹു സമ്പത്തും സൗകര്യവും നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന വലിയ നന്മയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ലാതെ നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങളേ ചെയ്യണുള്ളൂ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇന്നേ വരെ ഒരു വഖ്ത് പോലും പട്ടിണി കിടന്നിട്ടില്ല. ഭക്ഷണം കിട്ടാതെ നമ്മൾ വിശന്ന് ഉറങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഡയറ്റിംഗിന്റെ പേരിലോ ഏതെങ്കിലും ചികിത്സന്റെ പേരിലോ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടാകുമെന്നല്ലാതെ ഭക്ഷണമില്ല. ഇന്ന് ഭക്ഷണം കിട്ടിയില്ല, ഭക്ഷണം കിട്ടാൻ വകുപ്പില്ല. അങ്ങനെ വിശന്ന് കിടന്നുറങ്ങിയ അവസ്ഥയ്ക്ക് പഴമക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഉണ്ടാകും. പുതുതലമുറക്കത്, ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് അത് അനുഭവമേ ഉണ്ടാകില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്ക്, ഏറ്റവും വലിയ മാതൃക അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ റസൂൽ അനുഭവിച്ച കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. രണ്ടു മാസം തുടർച്ചയായി ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഇന്ന കുന്ന ലനന്ദുറു ഇലൽ ഹിലാലി സുമ്മൽ ഹിലാലി സുമ്മൽ ഹിലാൽ സലാസത അഹില്ലത്തിൻ ഫീ ഷഹ്റൈൻ وما اوقد في ابيات رسول الله صلى الله عليه وسلم نار. മൂന്ന് പിറവി കണ്ടു രണ്ട് മാസത്തിന്റെ ഇടയ്ക്ക്. പക്ഷേ റസൂലിന്റെ വീടുകളിൽ, റസൂലിന്റെ ഭാര്യമാരുടെ വീടുകളിൽ രണ്ട് മാസമായിട്ട് തീ കത്തിയിട്ടേയില്ല. എന്താ കാരണം? അങ്ങനെ അടുപ്പത്ത് വെച്ചുണ്ടാക്കാനുള്ള ഭക്ഷണമൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ആ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഫമാ കാന യുഅശീകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, രണ്ടു മാസമായിട്ട് അടുപ്പത്ത് തീ കത്തിച്ചിട്ടേയില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു എന്നോട് ചോദിക്കുകയാണ്, ഫമാ ഖാന യുഅയ്യിശുക്കും, നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോകാറുള്ളത്? അൽ അസ്വദാൻ അഥവാ അറ്റമ്രു വൽമാ, കാരക്കയും വെള്ളം കുടിച്ചിട്ടാണ് രണ്ടു മാസം. ഇല്ല അന്നഹു ഖദ് ഖാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീറാനു മിനൽ അൻസാർ വഖാനത് ലഹും മനായിഹ്, അതുപോലെ തന്നെ അൻസാരികളുടെ കൂട്ടത്തിലെ ചില അയൽവാസികൾ റസൂലിന് ചില സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. ഫഖാനു യുർസിലൂന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിൻ അൽബാനിഹ, പാല് അവർ ചില സമയത്ത് കൊടുത്തേക്കും, അത് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫയസ്ഖീനാഹു, അത് ഞങ്ങൾക്ക് റസൂലിനെ കുടിക്കാൻ തരും. ഇങ്ങനെയായിരുന്നു മുന്നോട്ടു പോയിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത് കാണാം, തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, വമാ ഫീ റഫ്ഫീ മിൻ ഷൈഇൻ യാകുലുഹു ദൂ കബിദിൻ ഇല്ലാ ശത്റു ശഈർ, അന്നെന്റെ അടുക്കളയിൽ ഞാൻ സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ ഷെൽഫിൽ പച്ചക്കരളുള്ള ജീവിതത്തിൽ നിന്ന് ഒറ്റ സാധനം ഉണ്ടായിരുന്നുള്ളൂ, അത് ബാർലിയുടെ ഒരു പകുതി മാത്രം, വേറൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു, ഇതൊക്കെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലഖദ് മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള മരിച്ചുപോയി, വമാ ശബിഅ മിൻ ഖുബ്സിൻ വസൈതിൻ ഫീ യൗമിൻ വാഹിദിൻ മർറതൈൻ, പക്ഷേ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണയും റൊട്ടിയും ഒരു ദിവസം രണ്ട് പ്രാവശ്യം വയറു നിറച്ച് തിന്നിട്ടില്ല, രണ്ട് പ്രാവശ്യം വയറു നിറച്ച് തിന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രയാസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്കയുടെ കൂട്ടത്തിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള കാരക്ക, അത് തിന്ന് വയറു നിറക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ എന്ന് പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം, كان رسول الله صلى الله عليه وسلم يبيت الليالي ليالي المتتابعه طاويا തുടർച്ചയായിട്ടുള്ള ഒരുപാട് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നിട്ടുണ്ട്. واهله لا يجدون عشاء, വീട്ടുകാർക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ ഒന്നും ഉണ്ടാകാറില്ല. وكان اكثر خبزهم خبز الشعير, رسول الله തിന്നാറുള്ള റൊട്ടി അതിൽ അധികവും ഈ ബാർലിയുടെ റൊട്ടിയായിരിക്കും റസൂലുള്ള തിന്നാറുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാൻ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർബിതു അലാ ബത്നിഹിൽ ഹജറ മിനൽ ഗർസ്, വിശപ്പിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റത്ത് കല്ല് കെട്ടി വെച്ചിരുന്നു. നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, നടുനിവർത്താൻ വേണ്ടി കല്ല് കെട്ടി വെച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ ശബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാത്തത അയ്യാം തിബാഅൻ, തുടർച്ചയായി മൂന്ന് ദിവസം റസൂലുള്ള വയറ് നിറച്ച് തിന്നിട്ടില്ല. മിൻ ഖുബ്സി ബുർരിൻ, ഗോതമ്പിന്റെ റൊട്ടി മൂന്ന് ദിവസം തുടർച്ചയായി റസൂലുള്ള വയറ് നിറച്ച് തിന്നിട്ടില്ല. ഹത്ത മലാലി സബീലിഹി, റസൂലുള്ള മരിക്കുന്നതുവരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേട്ട ചരിത്രമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഉമർ അവർ വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സംഭവം. നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ വേഗം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? റസൂലിനെ മദീനയിലെ ഭരണാധികാരിയാണ്. അബൂബക്കർ ഉമർ അഫ്ളു ഹാദിയിൽ ഉമ്മ ബഅദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ ഉമ്മ ഉമർ അവരൊക്കെയാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്. ആ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വശന്ന് പലപ്പോഴും പല സന്ദർഭത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, വശന്ന് വിശപ്പ് കൊണ്ട് ബോധം കെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് കാണാം, എന്നെ കണ്ടിട്ട് ആളുകൾ ഞാൻ ഭ്രാന്ത് പിടിച്ച് ജിന്ന് ബാധിച്ച ആളാണ് എന്ന് വരെ ആളുകൾ തെറ്റിദ്ധരിച്ചുപോയി, ഞാനാണെങ്കിൽ വിശപ്പ് കൊണ്ടാണ് ബോധരഹിതനായി വീണിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ആണ് സത്യം, ഇൻ കുൻതു ലഅചമിദു ബികബ്ദി അലൽ അർദ്, എന്റെ നെഞ്ചുഭാഗം എന്റെ വയറുഭാഗമൊക്കെ ഞാൻ ഭൂമിയിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട്, മിനൽ ജൂ വിശപ്പുകൊണ്ട്, വിശപ്പുകൊണ്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭൂമിയിലേക്ക് എന്റെ ശരീരം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. വൈൻ കുൻതു ലഅശുദ്ദുൽ ഹജറ അല ബത്നി മിനൽ ജൂ, വിശപ്പുകൊണ്ട് ഞാൻ വയറ്റിൽ കൽ കല്ല് കെട്ടിവെക്കാറുണ്ടായിരുന്നു എന്ന് അബൂഹുറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അബൂഹുറ റളിയല്ലാഹുവിന്റെ ചരിത്രം വളരെ നമ്മളൊക്കെ പ്രയാസപ്പെടുന്ന ഒരു ചരിത്രം അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരിക്കൽ വശന്ന് വശന്ന് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. സംഭവം അത് പെട്ടെന്ന് പറഞ്ഞു പോകാം. വശന്നിരിക്കുകയാണ്, അദ്ദേഹത്തിന് വശപ്പാണ് പ്രശ്നം. പക്ഷെ ആളോട് ചോദിക്കാൻ മടിയാണ്, അവരുടെ ഇസ്സത്ത് ഇഫ്ഫത്ത് സമ്മതിക്കുന്നില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഫസഅൽതുഹു അൻ ആയതി മിൻ കിതാബില്ലാ, അബൂബക്കർ റളിയല്ലാഹുവിനോട് സംശയം ചോദിച്ചു. എന്തിനാ സംശയം ചോദിച്ചത്? മാ സഅൽതുഹു ഇല്ലാ ലിയുഷ്ബിഅനി, ഞാൻ സംശയം ചോദിച്ചിട്ട് എനിക്ക് ആയത്തിനെ കുറിച്ച് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ വിശപ്പിന്റെ ആ പ്രശ്നം എന്നിൽ നിന്ന് വായിച്ചെടുത്ത് എനിക്ക് ഭക്ഷണം നൽകുമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല അബൂഹുറയറയുടെ പ്രയാസം. ഫമർറ വലം യഫ്അൽ ثم مر بي عمر പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് കടന്നു. അപ്പോൾ ഞാൻ ഒരു ആയത്ത് ചോദിച്ചു, എനിക്ക് ആയത്തിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സംസാരത്തിനിടയ്ക്ക് എന്റെ പ്രയാസം അവർക്ക് മനസ്സിലായാലോ എന്ന് കരുതി ചോദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിനത് മനസ്സിലായില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ثم مر بي ابو القاسم صلى الله عليه وسلم فتبسم حين رااني وعرف ما في نفسي وما في وجهي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി അബൂ ഹുറൈറയുടെ പ്രശ്നം എന്താണെന്ന്. അദ്ദേഹം യാ അബാഹിർ, അബൂ ഹുറൈറ യാ അബാഹിർ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ഹുറൈറ എന്ന് വിളിച്ചു. ഖുൽതു അബൂ ഹുറൈറ ലബ്ബൈക യാ റസൂലല്ലാഹ്, വിളിക്ക് ഉത്തരം കേട്ടിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വരാൻ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എന്താ ഉള്ളത് പരിശോധിക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് പാലുണ്ട്. റസൂൽ ചോദിച്ചു, ആരാണ് ഈ പാല് തന്നത്? വീട്ടുകാർ മറുപടി പറഞ്ഞു, ഒരു സ്ത്രീ അല്ലെങ്കിൽ ആരോ ഒരാള് ഹദിയായി തന്നതാണ്. അബൂ ഹുറ റളിയല്ലാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറേ യാ അബാ ഹിർ എന്ന് വീണ്ടും വിളിച്ചു. അബൂ ഹുറ വിളിക്കുത്തരം കൊടുത്തു. അബൂ ഹുറയോട് പറയും, ഇൽഹഖ് ഇലാ അഹ്ലി സുഫ, നീ അഹ്ലു സുഫയുടെ അടുത്ത്, മദീനയിലെ ആ സാധുക്കളുടെ അടുത്ത് ചെല്ലണം. ഫദ്ഉഹും ലീ, എനിക്ക് വേണ്ടി അവരെ വിളിച്ചു കൊണ്ടുവരണം. അഹ്ലു സുഫക്കാർ വിശക്കുന്നുണ്ട് റസൂലിനറിയാം, അവർ പട്ടിണിയെന്ന് റസൂലിനറിയാം. അപ്പോ അവരോട് വരാൻ പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, എനിക്ക് പ്രയാസമായി, കാരണം എനിക്ക് തന്നെ കുടിക്കാൻ ഈ പാലില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതുകൊണ്ട് അനുസരിച്ചേ പറ്റൂ. റസൂൽ എന്നോട് പറയെന്തായിരിക്കും, അവരെ വിളിച്ചിട്ട് അവർക്ക് പാല് കൊടുക്കാൻ പറയും, എനിക്ക് പിന്നെ പാല് കിട്ടൂല. സ്വാഭാവികമായിട്ട് വിശന്നിട്ട് അവരവസ്ഥയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മനസ്സിൽ പറയാൻ റസൂലിനെ അനുസരിച്ചു. റസൂൽ അവരെ പോയി വിളിച്ചു. നൂറോളം സഹാബികളുണ്ടായിരുന്നു അഹ്ലു സുഫയുടെ അന്ന് ഉണ്ടായിരുന്നത്. ആ നൂറാളുകൾ റസൂൽ സല്ലല്ലാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ചുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് ആ പാലെടുത്തു കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും കുടിച്ചു, പാല് ബാക്കിയായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇനി ബാക്കിയുള്ളത് ഞാനും നീയുമാണ്. കുടിക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ കുടിച്ചോളി എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ കുടിപ്പിച്ചു. കുടിപ്പിച്ച് അവസാനം വീണ്ടും കുടിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലക, ഇനി എന്റെ വയറ്റിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ഭാഗം കുടിച്ചു എന്നാണ്. നിങ്ങൾ നോക്ക്, ഇതായിരുന്നു മഹാന്മാരായ സഹാബത്തിന്റെ ചരിത്രം. അവർ വിശന്ന് ബോധം കെട്ടു വീണിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും സമൂഹത്തിൽ വിശന്നുകൊണ്ട്, ഒരു ശേഖിന്റെ സംസാരത്തിൽ കേട്ടു, 35,000 ആളുകളാണ് ദിനേന വിശപ്പിനാൽ ലോകത്ത് മരിക്കുന്നതെന്നാണ് ശേഖന്റെ സംസാരത്തിൽ കേട്ടതാണ്. അപ്പൊ നോക്ക്, അത്രയും ആള്, ആയിരക്കണക്കിന്, അത്ര കൃത്യമായ കണക്കല്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ വിശന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വിശന്നിട്ട് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം തെറ്റിയതുകൊണ്ടൊക്കെ ചില പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ വിശപ്പ് കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭയാനകമായ അവസ്ഥയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒരുപാട് അള്ളാഹുവിന് ശുക്ർ കാണിക്കേണ്ടവരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം പറ്റാത്തതിന്റെ പേരിൽ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വിശക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം കുറ്റം പറയുന്ന വിഷയത്തിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. കാരണം പട്ടിണി കിടക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇത്തരം ആളുകളെ സഹായിക്കുന്നിടത്ത് നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിന് വലിയ പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാറുക്കും മൻ അത്അമ ത്താം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ സാധുവിന് അല്ലെങ്കിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഇങ്ങനെ നിരവധി ഹദീസുകൾ അതിന്റെ ഫളായിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള ഒരു സുപ്രധാനമായ പ്രാർത്ഥന, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അതുകൂടി പറഞ്ഞ് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലാസ് പ്രാർത്ഥനയുടെ അർത്ഥവും അറബി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിൽ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നഹ ഹഖുൻ, ഈ സ്വപ്നം സത്യമാണ്. ഈ പ്രാർത്ഥന ഫദ്രുസൂഹ, നിങ്ങൾ മനസ്സിലാക്കണം. സുമ്മ തഅല്ലമൂഹ, എന്നിട്ട് നിങ്ങൾ അത് പഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം എന്നിട്ട് അത് പഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാർത്ഥിക്കണം. വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത്ത്, അല്ലാഹുവേ നന്മ ചെയ്യാൻ നിന്നോട് ഞാൻ തൗഫീഖിനെ ചോദിക്കുന്നു. വതർക്കൽ മുൻഖറാത്ത്, തിന്മൊഴിവാക്കാൻ, നന്മ ചെയ്യാനും തിന്മൊഴിവാക്കാനും. വഹബ്ബൽ മസാകീൻ, സാധുക്കളോടുള്ള സ്നേഹം, സാധുക്കളെ സ്നേഹിക്കാൻ പറ്റണം. സാധുക്കളെ കാണുമ്പോൾ അറപ്പ്, അവരോടൊപ്പം പോകുന്നത് വെറുപ്പ്, അവരുടെ പ്രശ്നം കേൾക്കാനൊന്നും മനസ്സില്ല, അതല്ല. സാധുക്കളോടുള്ള ഇഷ്ടം എനിക്കുണ്ടാകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നാണ്. പാവങ്ങളെ സ്നേഹിക്കാൻ റസൂലുള്ളാഹി അല്ലാഹുവിനോട് തൗഫീഖിനെ ചോദിച്ചിട്ടുണ്ട്. സമ്പത്തുള്ള ആളുകളെ സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, അതൊന്നും ആരും വിളിച്ചു വരുത്തി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ സ്നേഹിക്കാനാണ് ആളെ കിട്ടാതിരിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കണം. നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് റഹ്മത്ത് ചെയ്യണം, ഇതൊക്കെയാണ് ഞാൻ ഇന്നോട് ചോദിക്കുന്നത്. വൈദ അറച്ച ഫിസനച്ച കൌമിൻ, ഒരു കൌമിനെ ഫിസനയിലാക്കാൻ നീ ഉദ്ദേശിച്ചാൽ, അഥവാ ദീനിയായ ഫിസന, ദീനിനെ ബാധിക്കുന്ന പരീക്ഷണങ്ങൾ, ഫിസനകൾ, അത് നീ ഉദ്ദേശിച്ചാൽ, ഫതവഫനി ഗൈറ മഫ്തൂൻ, ആ ഫിത്നയിൽപ്പെട്ടെന്റെ ദീന് ഫസാദാകാതിരിക്കാൻ, ആ ഫിത്നയിൽപ്പെടാത്ത നിലയിൽ എന്നെ നീ മരിപ്പിക്കണമേ. ജീവിതത്തിൽ പല പ്രയാസങ്ങളും, പക്ഷെ ദീനിൽ ഫിത്ന സംഭവിച്ചാൽ ദീന് തന്നെ ഫസാദാകുന്ന ഫിത്നയിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഅസ്അലുക ഹുബ്ബക, നിന്റെ ഇഷ്ടം അള്ളാഹുവെ ഞാൻ ഇന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇഷ്ടവും ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളെ ഇഷ്ടപ്പെടാനും ഞാൻ ഇന്നോട് ചോദിക്കുന്നു. ആ കർമ്മം ചെയ്താൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്കെത്തും. ആ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് എത്തിക്കുന്ന കർമ്മത്തോടൊരിഷ്ടം, നിസ്കരിക്കാൻ ഇഷ്ടം, സൽക്കർമ്മം ചെയ്യാൻ ഇഷ്ടം, സ്വതക്ക് കൊടുക്കാൻ പ്രത്യേക താല്പര്യം, ഇതൊക്കെ അള്ളാഹു നൽകേണ്ട തൗഫീഖ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ കളി, ചില വിനോദം, അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളോട് പ്രത്യേക ഇഷ്ടം, സൽക്കർമ്മം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ആ ഇഷ്ടം നിന്നോട് ചോദിക്കുന്നു എന്നാണ്. അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റിയ എന്തൊരു കാര്യം, വലിയ കാര്യമായിരിക്കും. സൽക്കർമ്മം ചെയ്യാൻ വല്ലാത്ത ആവേശം, അതിനോട് പ്രത്യേക ഇഷ്ടം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ചെയ്താലും നമുക്ക് മടുപ്പ് വരൂല. അത് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സാധുക്കളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രയാസം മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാനുള്ള ആ ഒരു വലിയ മനസ്സല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അള്ളാഹുവിന് ധാരാളം ധാരാളം ശുക്ർ ചെയ്യുന്ന ശക്കൂറുകളുടെ കൂട്ടത്തിൽ, അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.
وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.